പേജ് 277. കവിതകൾ വസ്തുക്കളല്ലെന്ന് ഹരോൾഡ് ബ്ലൂം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതര വാക്കുകളെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകളാണവ. ആ വാക്കുകൾ പിന്നെയും മറ്റു വാക്കുകളെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കും. തന്മൂലം ഏത് കവിതയും ഒരു കാവ്യാന്തരം മാത്രമാണ്, ഏത് വായനയും ഒരു പാരായണാന്തരം മാത്രവും. പൂർവഗതമായ ഭാഷാപ്രവർത്തനങ്ങൾ അനുഗതമായ ഭാഷാപ്രവർത്തനങ്ങൾക്കുള്ള അടിത്തറയാണെന്നർത്ഥം. പാരമ്പര്യബോധമില്ലാതെ എഴുത്തോ വായനയോ ചിന്തയോ സാധ്യമല്ലെന്ന് ബ്ലൂം വ്യക്തമാക്കുന്നു. പാരമ്പര്യമെന്നാൽ ബ്ലൂമിന് പൂർവഗാമിയായ വ്യക്തി മാത്രമാണ്. പക്ഷേ പാഠാന്തരാത്മകതയുടെ പഠനത്തിൽ പാരമ്പര്യമെന്നാൽ മുമ്പുണ്ടായ പാഠങ്ങളാണ്. സാഹിത്യ ഘടന തനിയെ നിലനിൽക്കുന്നില്ല, ഇതര ഘടനകളുമായുള്ള ബന്ധത്തിൽ നിന്നാണത് ജന്മമെടുക്കുന്നത്. നാനാതരം എഴുത്തുകൾ തമ്മിലുള്ള സംവാദം ഓരോ വാക്കിനുള്ളിലുണ്ട്. സാഹിത്യ പാഠത്തിൻ്റെ ഉള്ളടക്കം സമൂഹത്തിൻ്റെതായ പാഠമാണെന്ന് ജോംഫ്രോ പറയും. സമൂഹത്തിൻ്റെ അവസ്ഥ പാഠത്തെ നിർണയിക്കുമെന്ന നിശ്ചയം. പാഠാന്തരാത്മകത മുഖ്യമായും സാഹിത്യ നിയമസംഹിതയോട് ബന്ധമാണ്. പ്രസ്തുത ബന്ധത്തിലൂടെയാണ് പാഠം സാമാന്യമായ നാനാവിഷയക മേഖലയിലേക്ക് ബന്ധം സ്ഥാപിക്കുന്നത്. സമൂഹമെന്ന പാഠം സാഹിത്യ വ്യവഹാരത്തിൻ്റെതായ കീഴ്വഘടനയിലേക്ക് രൂപാന്തരീകൃതമാകുന്നു. പാഠാന്തരാത്മകതമായ കാവ്യപഠനങ്ങൾ സ്വാധീനത പഠനങ്ങളുടെ സ്ഥാനത്ത് ആവിർഭവിക്കേണ്ടതുണ്ട്. അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിതയുടെ കാര്യമെടുക്കുക. പണിക്കരുടെ കാവ്യപാഠം മഹാഭാരതം എന്ന കവിതയുടെ മഹാഭാരത പാഠത്തിൽ നിന്ന് എപ്രകാരം ഉരുത്തിരിയുന്നു എന്ന് അന്വേഷിക്കുക. ഒപ്പം സമൂഹം എന്ന പാഠം പ്രസ്തുത കൃതിയിൽ എപ്രകാരം രൂപാന്തരിക്കപ്പെട്ടിരുന്നെന്നും അന്വേഷിക്കാവുന്നതാണ്. മലയാള കവിതയുടെ പാരമ്പര്യം എങ്ങനെ തിരസ്കരിക്കപ്പെടുന്നുവെന്ന ചോദ്യവും ഉന്നയിക്കപ്പെടണം. കുരുക്ഷേത്രം എന്ന പാഠത്തെ നിർണയിച്ച അനേകം പാഠങ്ങളുടെ വിശകലനത്തിലൂടെ പണിക്കർ ആവിഷ്കരിച്ച കാവ്യത്തിൻ്റെ അർത്ഥം നമുക്ക് ഗ്രഹിക്കാനാവും. ഏതു പാഠവും മറ്റൊന്നിൻ്റെ സാംശീകരണവും രൂപാന്തരീകരണവുമാണെന്ന തത്വം അപ്പോൾ നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. ഭാഷ്യാതന്ത്രം. ബൈബിൾ അടക്കമുള്ള വേദപാഠങ്ങളിലെ പ്രതീക ഭാഷയുടെ അർത്ഥം നിർദ്ധാരണം ചെയ്യുന്ന കലയാണ് ഭാഷ്യതന്ത്രം. പ്രതീകങ്ങളെ ആശ്രയിക്കുമ്പോഴും ഭാഷ്യം വലിയൊരളവോളം അന്തർജ്ഞാനത്തിൽ അധിഷ്ഠിതമായിരിക്കും. ബൈബിൾ ഭാഷകളെ കുറിക്കുന്ന ഒരു പടിഞ്ഞാറൻ സംജ്ഞയാണ് ഹെർമനൂട്ടിക്സ്. ഇന്നാകട്ടെ ഭാഷ്യാതന്ത്രം എന്ന സംജ്ഞയ്ക്ക് ഏറെ വിശാലമായ ഒരു വിവക്ഷിതം വന്നു ചേർന്നിട്ടുണ്ട്. എപ്രകാരം, എത്രത്തോളം, ഏതു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏതു രീതിയിൽ ഒരു സാഹിത്യകൃതിയുടെ അഥവാ ഏതുതരം കൃതിയുടെയും അർത്ഥം നിർദ്ധാരണം ചെയ്യാനാവുമെന്ന അന്വേഷണമാണ് ആധുനിക ദശയിൽ ഹെർമനൂട്ടിക്സിൻ്റെ വിഷയം. ഭാഷ്യാവൃത്തം എന്ന സംജ്ഞ ഷ്ലെയർമാർക്കർക്കും വില്യം ഡിൽത്തിയും ഉപയോഗിക്കുകയുണ്ടായി. സമഗ്രാർത്ഥത്തെ സംബന്ധിച്ച പൂർവ്വധാരണയിലൂടെ മാത്രമേ ഘടകഭാഗങ്ങളുടെ അർത്ഥം ഗ്രഹിക്കാനാവൂ എന്ന ആശയത്തെ കുറിക്കാനാണ് അവർ ഭാഷാവൃത്തം എന്ന സംജ്ഞ ഉപയോഗിച്ചത്. ഹെർമനൂട്ടിക്സിൻ്റെ തത്വങ്ങൾ ഉപയോഗിച്ചാലല്ലാതെ ഗ്രന്ഥകാരൻ്റെ വിവക്ഷിതം ആവില്ലെന്ന് ED ഹിർഷച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗ്രന്ഥകർത്താ വിവക്ഷിതനത്തിന് അദ്ദേഹം പരമപ്രാധാന്യമാണ് നൽകുന്നത്. തന്മൂലം ഗ്രന്ഥകാരൻ്റെ ഭാഷയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഗ്രന്ഥകാരൻ്റെ അഭിവീക്ഷണത്തിൻ്റെ ചക്രവാളത്തിൻ്റെ പ്രസക്തമായ സവിശേഷതകൾ പാഠത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്നും കണ്ടെത്തണം. എഴുത്തുകാരൻ്റെ കാലഘട്ടം, പരിസ്ഥിതി, സാഹിത്യ സങ്കല്പങ്ങൾ എന്നിവയും പഠിതാവ് കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒരു വ്യാഖ്യാതാവിൻ്റെ അഭാവത്തിൽ അർത്ഥമില്ല എന്നതാണ് ഒരു പാഠത്തിൻ്റെ സ്വഭാവമെന്ന് ഹിർഷ് അഭിപ്രായപ്പെടുന്നു. നാം ഗ്രഹിക്കുന്ന അർത്ഥങ്ങൾ നിർമ്മിക്കുന്നത് പാഠമല്ല, നാം തന്നെ. അർത്ഥ സമുത്പാദനത്തിനായുള്ള ഒരവസരം മാത്രമാണ് പാഠം. ബോധത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരവ്യക്തരൂപം മാത്രമാണ് പാഠം. ബോധത്തിൽ മാത്രമേ അർത്ഥം നിവസിക്കുന്നുള്ളൂ. വ്യാഖ്യാന സ്വഭാവത്തെ ആശ്രയിച്ചാണ് അർത്ഥം ഉരുത്തിരിയുന്നത്. ഒരു പാഠത്തിൻ്റെ ഒരർത്ഥം മറ്റൊരർത്ഥത്തിൽ നിന്നും വ്യത്യസ്തമാകുന്നതിന് കാരണമിതാണ്. എല്ലാ അർത്ഥങ്ങളും സത്താപരമായി തുല്യമാണെന്ന പക്ഷമാണ് ഹിർഷച്ചിന് ഉള്ളത്. വ്യാഖ്യാന പദ്ധതികൾ ഉരുത്തിരിയുന്നത് വാസ്തവത്തിൽ സിദ്ധാന്തത്തിൽ നിന്നല്ല, ഒരു പാഠത്തിൻ്റെ മൗലികമായ അതിറങ്ങിയ കാലത്തിലുണ്ടായിരുന്ന വിവക്ഷത്തിൽ മാത്രമേ വ്യാഖ്യാനം എക്കാലത്തും ചെന്നെത്താവൂ എന്ന് ശാഠ്യം പിടിക്കുന്നതിലർത്ഥമില്ല. ഒരു പുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഒരർത്ഥം ആ പുസ്തകത്തിൻ്റെ അർത്ഥം തന്നെ. പ്രാചീന കൃതികൾ വ്യാഖ്യാനിച്ച മധ്യയുഗ വിജ്ഞാനികൾ അവയിൽ ക്രൈസ്തവമായ അർത്ഥങ്ങളാണ് കണ്ടെത്തിയത്. പ്രാചീന കവി അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എന്ന ന്യായം നിലനിൽക്കത്തക്കതല്ല. ഒരു കൃതി ഒരു വിശേഷ രീതിയിൽ വ്യാഖ്യേയമാകുന്നുണ്ടെങ്കിൽ അതിനെതിരായി വാദിക്കുന്നതിന് എന്തർത്ഥം? വ്യാഖ്യാതാവിൻ്റെ അർത്ഥമാണ് പാഠത്തിൻ്റെ അർത്ഥം. എഴുത്തുകാരൻ്റെ ഇച്ഛയെ ഭാഗികമായോ പൂർണ്ണമായോ വിഗണിച്ചുകൊണ്ട് അർത്ഥോത്പാദനം സാധ്യമാണ്. പേജ് 279. എന്താണ് അർത്ഥവും അർത്ഥാത്മകതയും തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യാഖ്യാതാവിന് ഒരു പാഠത്തിൻ്റെ നിശ്ചിതമായ ആവിഷ്കൃതമായി തോന്നുന്നതെന്തോ അതാണ് അർത്ഥം. വ്യാഖ്യാന വിധേയമായ പാഠം എന്തിനെയോ പ്രതിനിധീകരിക്കുന്നു. ആ എന്തോ ഒന്ന് മറ്റെന്തോ ചിലതുമായി ബന്ധപ്പെടുന്നുണ്ട്. അർത്ഥത്തിൻ്റെ തത്രസ്ഥത വ്യാഖ്യാനത്തിന് അപേക്ഷണീയമാണ്. അതായത് വ്യാഖ്യാനക്രിയയിൽ സ്ഥിരതയുടെ തത്വമാണ് അർത്ഥം. അതേസമയം അർത്ഥാത്മകതയെ നിയന്ത്രിക്കുന്നത് പരിണാമത്വമാണ്. ഒരു വ്യാഖ്യാത്മാവിൻ്റെ അർത്ഥം അതതായി നിലനിൽക്കുമ്പോഴും ആ അർത്ഥത്തിൻ്റെ അർത്ഥാത്മകത ആ അർത്ഥം അപേക്ഷിതമാകുന്ന സന്ദർഭങ്ങളോടൊപ്പം പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. പാഠത്തിൽ നിന്നും വ്യാഖ്യാതാവ് വാസ്തവീകരിക്കുന്ന ഒന്നാണ് അർത്ഥം. പാഠവും അവതാരണവും ചരിത്രാത്മകമാണെന്നൊരു വാദമുണ്ട്. അതുകൊണ്ട് പൂർവ്വകാലത്തിൻ്റെ അർത്ഥങ്ങളുടെ പുനഃസൃഷ്ടി പരാജയത്തിലെ കലാശിക്കൂ എന്നാണ് ഹൈഡഗർ സിദ്ധാന്തിക്കുന്നത്. ഈ സിദ്ധാന്തത്തെ ഹിർഷച്ച് വെല്ലുവിളിക്കുന്നു. പാഠങ്ങളിൽ നിന്ന് നമുക്കന്യമായ ഒരു ലോകത്തെയല്ല നാം പുനർനിർമ്മിക്കുന്നത്. പാഠത്തെ നമ്മളുടേതായ ലോകത്തിൽ നിർത്തി വ്യാഖ്യാനിക്കുകയും അതിനെക്കൊണ്ട് നമ്മളോട് സംസാരിപ്പിക്കുകയുമാണ് നാം. സെമിയോട്ടിക്സിൻ്റെ പാഠനിഷ്ഠതയുടെ വിപരീത ധ്രുവത്തിലാണ് ഹെർമന്യൂട്ടിക്സിൻ്റെ വ്യാഖ്യാതനിഷ്ഠത. അതേസമയം പാഠം ഒരു ചിഹ്ന വ്യവസ്ഥയാണെന്ന ധാരണയോട് ഹെർമന്യൂട്ടിക്സ് കലഹിക്കുന്നില്ല. പക്ഷേ ചിഹ്നങ്ങളുടെ ഭൗതിക സാന്നിധ്യത്തിൽ കവിഞ്ഞ ചിലതിനോടും അന്വിതമാണ് വ്യാഖ്യാനം എന്ന തത്വത്തിലാണ് ഹിർഷച്ചിനെ പോലുള്ള ഭാഷാതന്ത്രജ്ഞർ ഉറച്ചു നിൽക്കുന്നത്. ഭാരതീയർക്ക് അപരിചിതമായ വൈജ്ഞാനങ്ങളാണല്ലോ ഹെർമന്യൂട്ടിക്സ്. ശങ്കരഭാഷയുടെ വിസ്മയകരമായ വ്യാഖ്യാനങ്ങളാണല്ലോ. ഭാഷ്യങ്ങൾ ചമയ്ക്കുന്നതിന് ശങ്കരാചാര്യർ കൈക്കൊണ്ട പ്രമാണങ്ങൾ അന്വേഷിച്ചു പോകാൻ നമുക്ക് ഇന്നോളം സാധിച്ചിട്ടില്ല. 48. മാജിക് റിയലിസം. സാഹിത്യ വിമർശന രംഗത്തെ ഒരു സമീപനമല്ല മാജിക് റിയലിസം. സർഗാത്മക രചനയിലെ ഒരു നവ്യ സങ്കേതമാണത്. പ്രസ്തുത സങ്കേതത്തിൻ്റെ മാർഗത്തിൻ്റെ സമകാല സാങ്കത്യം പരിഗണിച്ചാണ് സത്സംബന്ധമായ ഒരു കുറിപ്പ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പേജ് 280. 1980s മാന്ത്രിക തത്യാവാദ്യം ആഖ്യാനാത്മക രചനകളുടെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്നതെന്ന് പറയാം. അർജൻറ്റീനിയൻ സാഹിത്യകാരനായ ബോർഗസ് 1935 പ്രകാശിപ്പിച്ച ഹിസ്റ്റോറിയ യൂണിവേഴ്സൽ ഡെല ഇൻഫാമിയ ആണ് മാന്ത്രിക തത്യാവാദത്തിൻ്റെ സ്വാധീനശക്തി പ്രകടമാക്കുന്നു പ്രഥമകൃതി. കൊളംബിയൻ എഴുത്തുകാരനായ ഗബ്രിയേൽ ഗാർഷിയ മാർക്വേസ് ആണ് മാന്ത്രിക തദ്യാവാദികളിൽ അഗ്രഗണ്യനെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന നോവലിൽ മാന്ത്രിക തദ്യാവാദത്തിൻ്റെ പിഞ്ചിക ചലനങ്ങൾ വേണ്ടുവോണമുണ്ട്. ഗുന്ദർഗ്രാസ്, എമ്മ ഡെറ്റ്നസ്, അങ്കേല കാർട്ടർ, സൽമൻ ദുഷ്തി മുതലായ എഴുത്തുകാരെയും മാന്ത്രിക തദ്യാവാദികളായി വേണം കണക്കാക്കാൻ. വിഭ്രാകാത്മകതയുടെയും യഥാതഥ്യത്തിൻ്റെയും സമ്മിശ്രമാണ് മാജിക് റിയലിസത്തിൻ്റെ മുഖമുദ്രകളിലൊന്ന്. യാഥാർത്ഥ്യവും ബ്രഹ്മാത്മക കൽപ്പനയും മുഖാമുഖം നിൽക്കുന്ന രംഗങ്ങൾ ഉണ്ടാവും. ഇതിവൃത്തം വായനക്കാരനെ വഴിതെറ്റിക്കുന്ന വിധത്തിലായിരിക്കും. മാജിക് റിയലിസത്തിൽ യക്ഷികഥകളും സ്വപ്നങ്ങളും പുരാവൃത്തങ്ങളും ചേർത്തു മെടഞ്ഞ ആഖ്യാന ശില്പമാണുണ്ടാവുക. വർണ്ണനങ്ങൾ മിക്കവാറും സറിയലിസ്റ്റിക്കായിരിക്കും. അത്ഭുതവും ആഘാതവും ഉളവാക്കുന്ന കഥന സംവിധാനം മാജിക് റിയലിസത്തിൻ്റെ ഒരു സവിശേഷതയത്രേ. ടൈം ഷിഫ്റ്റുകളാണ് മറ്റൊരു വിശേഷത. മാന്ത്രിക തഥ്യാവാദത്തിൻ്റെ സീമയിൽ വന്നുപെടുന്ന കൃതികളിൽ ഒരുതരം അനിർവചനീയത എപ്പോഴും അവശേഷിക്കും.